അൽ-ഔഖാത്തുൽ ഇജാബ, ഉത്തരം ലഭിക്കുന്ന സമയങ്ങൾ, അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഏതൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്? ഒന്ന്, ആദ്യമായിട്ട് അതിൽ പറഞ്ഞത്, ഒന്ന് പ്രാർത്ഥിക്കാൻ ഇറങ്ങുന്നതിന്റെ മുമ്പ് ഹൃദയത്തെ തയ്യാറാക്കി വെക്കണം, അതായത് ഹൃദയം അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. എന്തൊക്കെയാണ് ഹൃദയം ചെയ്യേണ്ട പണി? ഒന്ന്, ഹൃദയ സാന്നിധ്യം ആവശ്യമാണ്, ഹുദൂറുൽ ഖൽബ് എന്ന് പറഞ്ഞു. അപ്പോ ആ ഹൃദയ സാന്നിധ്യം ഉണ്ടാവണം. പിന്നെ പ്രാർത്ഥിക്കുന്ന വിഷയം എന്തിനു വേണ്ടിയാണ് ചോദിക്കുന്നത്, എന്താണ് പ്രാർത്ഥിക്കുന്നത്, അത് മൊത്തമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരണം. അതായത് പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാവണം, ആശയം മനസ്സിലാവണം, ആശയം ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള. പിന്നെയാണ് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളെ കുറിച്ച് പറഞ്ഞത്. 6 സമയങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ല സമയമായിട്ട് പറഞ്ഞത് ഒന്നാമതായിട്ട് തന്നെ എന്താണ്, രാത്രിയുടെ 1/3 ബാക്കിയുള്ളപ്പോൾ. പിന്നെ രണ്ടാമത്തത് ബാങ്കിന്റെ സമയം. പിന്നെ ബാങ്കിന്റെ ഇക്കാമത്തിന്റെ ഇടയിൽ നിർബന്ധ നമസ്കാരങ്ങളുടെ അവസാനം. 4, അഞ്ചാമത്തെ എന്താണ്, 5, 6 ഇമാമ് വെള്ളിയാഴ്ച മിമ്പറിൽ കയറിയത് മുതൽ നമസ്കാരം അവസാനിക്കുന്നത് വരെയും വെള്ളിയാഴ്ച അസറിന് ശേഷമുള്ള അവസാന മണിക്കൂർ. അതിൽ ആ ഇമാമ് വെള്ളിയാഴ്ച മിമ്പറിൽ കയറിയ മുതൽ നമസ്കാരം അവസാനിക്കുന്നത് വരെ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം നമ്മൾ പറഞ്ഞു. എന്തെന്നാലും പ്രാർത്ഥിക്കാനുള്ള സമയമാണ് ആദ്യം ഹൃദയത്തെ തയ്യാറാക്കുക, പിന്നെ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം പറഞ്ഞു. പിന്നെ ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനം, എന്താണ് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആവശ്യം? ഒന്ന്, ഹൃദയത്തിന്റെ ഭക്തി. പിന്നെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ കുറ്റമേറ്റു പറയണം, അത് പൊട്ടിത്തകർന്ന നിലയിൽ, നമ്മൾ ആവശ്യം തകർന്ന അവസ്ഥയിൽ, അതായത് എന്നെ കൊണ്ടൊന്നും സാധിക്കുകയില്ല എന്ന അവസ്ഥയിൽ താണു കേണ് വിനയവും ലാളിത്യവും കാണിച്ചുകൊണ്ട് റബ്ബിനോട് സംസാരിക്കണം എന്നുള്ളതാണ്. പിന്നെന്താണ്, പിന്നെ അവസ്ഥകളെ കുറിച്ചാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് അവസ്ഥകൾ? ഒന്ന്, ഖിബലയുടെ ഭാഗത്തേക്ക് തിരിയ. നമ്മൾ പറഞ്ഞു അത് പ്രാർത്ഥനന്റെ ഷർത്തല്ല, അത് അദബ് മാത്രമാണ്. അതുപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശുദ്ധി ഉണ്ടാവല്, കൈകൾ ഉയർത്തല്, പിന്നെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവനെ വാഴ്ത്തിക്കൊണ്ട് തുടങ്ങുക, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സലാത്ത്, പിന്നെ ആവശ്യങ്ങൾ പറയുന്നതിന് മുമ്പായി എന്ത് ചെയ്യുക, തൗബയും ഇസ്തിഗ്ഫാറും കൊണ്ടുവരാ എന്നുള്ളതാണ്. പിന്നെ പ്രാർത്ഥനയുടെ രൂപമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് പ്രാർത്ഥനയുടെ രൂപം? അള്ളാഹുവിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥനയുടെ വിഷയത്തിൽ മടുപ്പ് കാണിക്കരുത്. അതിലെന്ത് വേണം? നിഷ്കർഷ, പതിവായിട്ട് പ്രാർത്ഥിക്കണം. അല്പം പ്രാർത്ഥിച്ച് പിന്നെ മടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. പിന്നെ അവന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഭയത്തോടും പ്രതീക്ഷയോടും കൂടി, റഹബത്തോടും റഹബത്തോടും കൂടി ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയതിനെ പറ്റിയാണ് നമുക്ക് കൂടുതലും ചർച്ച ചെയ്യാനുള്ളത്. എന്താണത്? അവന്റെ നാമവിശേഷണങ്ങൾ കൊണ്ട്, തൗഹീദ് കൊണ്ട് എന്ത് ചെയ്യുക, തവസ്സുൽ നടത്തുക എന്ന് പറഞ്ഞാൽ ഇടതേട്ടം നടത്തുക. അതിന് തെളിവായിട്ട് ഒരുപാട് ഹദീസുകൾ വരുന്നുണ്ട്. ആ ഹദീസുകൾ പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിർത്തിയത്. പിന്നെ അവസാനമായിട്ട് മറ്റൊരു കാര്യം കൂടി ഇബ്നുൽ ഖയ്യിം ഓർമ്മിപ്പിച്ചിരുന്നു. എന്താണത്? വഖദ്ദമ ബൈന യദൈ ദുആഇഹി സദഖ, പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് സദഖ ചെയ്യുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ പ്രാർത്ഥനക്കും മുമ്പായി സദഖ കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലല്ല അത്. അതെന്താണ്? പ്രാർത്ഥന കൊടുത്ത്, സോറി, സദഖ കൊടുത്ത് ശീലമുള്ള ആളായിരിക്കണം എന്ന അർത്ഥത്തിലാണ്. അതായത് ഒരു സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലെങ്കിൽ അത് സൽക്കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ആര് പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്നും മൈക്ക് ഓഫ് ആക്കിയാൽ അല്ലാണ്, കേട്ടോ, മൈക്ക് മ്യൂട്ട് ആക്കിയാലേ കുറച്ച് സൗകര്യമാണ്. പിന്നെ ഇനി ബാക്കി നോക്കാം. ഇനി ഇബ്നുൽ ഖയ്യിം ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇനി നോക്കാം. ഫമിൻഹാ മാഫി സുനൻ വഫി സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ, ഈ രണ്ട് ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ സുനനുകളിലും സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിലും എവിടുന്നാണ്? മിൻ ഹദീസി അബ്ദുല്ലാഹി ഇബ്നു ബുറൈദ അൻ അബീഹി, അബ്ദുല്ലാഹി ഇബ്നു ബുറൈദ തന്റെ പിതാവിൽ നിന്ന്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമിഅ റജുലൻ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നത് കേട്ടു, യഖൂലു പ്രാർത്ഥിക്കുന്നതായിട്ട് കേട്ടു, ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതായിട്ട് കേട്ടു. എന്തായിരുന്നു ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി, അതെ പ്രാർത്ഥനയുടെ വാചകം നോക്കട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദു അസ്സമദു അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതായിരുന്നു ഈ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥനയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടത്. എന്തായിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നീ അസ്അലുക, തീർച്ചയായും ഞാനിതാ നിന്നോട് തേടുന്നു. എന്തുകൊണ്ടാണ് തേടുന്നത്? ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത. ബി അന്നി അഷ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, തീർച്ചയായും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനെ മുൻനിർത്തിക്കൊണ്ടാണ് നിന്നോട് ഞാൻ തേടുന്നത്. എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്? അന്നക്ക, തീർച്ചയായും നീ, അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത, നീ അള്ളാഹുവാണ്. ആ നീ എങ്ങനെയുള്ളവനാണ്? ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അല്ലെ, നീയല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല. പിന്നെ പറയുന്ന എന്താണ്? അൽ അഹദ്, ഏകനാണ് അവൻ. അസ്വമദ്, എന്താണ് അസ്വമദ് എന്ന് പറഞ്ഞാല്? അസ്വമദ് എന്ന് പറഞ്ഞാല് എല്ലാവരും ആശ്രയിക്കുന്നുണ്ട് അവനെ, പക്ഷെ അവന് മറ്റാരുടെയും ആശ്രയമില്ല, അങ്ങനെയുള്ള ഒരുവനാണത്. എന്താണ് മറ്റൊരു പ്രത്യേകത, വേറെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അല്ലദീ ലം യലിദ്, അവൻ ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, അവൻ അവൻ ജനിച്ചിട്ടുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, എന്താണ്, അവന് തുല്യമായി മറ്റാരുമില്ല. ഇങ്ങനെയുള്ള അള്ളാഹുവിനെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ആ സാക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഇതാ തേടുന്നു എന്നൊരാൾ പ്രാർത്ഥിക്കുന്നതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു ഈ പ്രാർത്ഥന കേട്ടപ്പം? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ലഖദ് സഅലല്ലാഹ ബിൽ ഇസ്മിൽ അഅ്ലം. ലഖദ് സഅലല്ലാഹ, തീർച്ചയായും അവൻ ചോദിച്ചു, തീർച്ചയായും അദ്ദേഹം ചോദിച്ചു, ഈ പ്രാർത്ഥിക്കുന്ന ആള് റബ്ബിനോട് തേടി. ബിൽ ഇസ്മിൽ അഅ്ലം, ഇസ്മിൽ അഅ്ലം കൊണ്ട്, ഇസ്മുൽ അഅ്ലം കൊണ്ട് തേടി. അതായത് അതിമഹനീയ നാമം, അള്ളാഹുവിന്റെ അതിമഹനീയ നാമം കൊണ്ടാണ് അയാൾ തേടിയത്. അല്ലദീ ഇദാ സുഇല ബിഹി അഅത്ത, അതുകൊണ്ട് തേടിയാലുള്ള പ്രത്യേകത എന്താണ്? അതുകൊണ്ട് തേടിയാൽ അവൻ നൽകും, ആര്? റബ്ബ് നൽകും. എന്താണോ ചോദിക്കുന്നത് അത് നൽകും. വൈദാ ദുഅയ ബിഹി അജാബ, അതുകൊണ്ട് ദുആ ചെയ്താൽ അവൻ ഉത്തരം നൽകുകയും ചെയ്യും. വഫീ ലഫ്ളിൻ, മറ്റൊരു റിപ്പോർട്ടിലുള്ള എന്താണ്? ലഖദ് സഅൽതല്ലാഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു കൊടുക്കുന്ന രൂപമാണ്. നീ അള്ളാഹുവോട് ചോദിച്ചു, ബിസ്മിഹിൽ അഅ്ലം, ബിസ്മിഹിൽ അഅ്ലം, അതിമഹനീയമായ അവന്റെ അതിമഹനീയ നാമം കൊണ്ട് നീ അള്ളാഹുവോട് ചോദിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട്, ഈ പ്രാർത്ഥിച്ച ആളോട് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഹദീസ് സഹീഹാണെന്ന് ഷെയ്ഖ് അൽബാനി സ്ഥിരപ്പെടുത്തിയാണ്. ബുദാവൂദ്, തിർമുദി, ഇബ്നു ഹിബ്ബാൻ എല്ലാം ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൗഹീദ് കൊണ്ട്, അള്ളാഹുവിന്റെ നാമ വിശേഷണങ്ങൾ കൊണ്ട് തവസ്സുലാക്കാൻ പറഞ്ഞെടുത്താണ് നിർത്തിയത്. അതിനുശേഷം അതിന് തെളിവായിട്ടാണ് ഈ ഹദീസുകൾ മൊത്തം ആര് കൊടുക്കുന്നത്? ഇബ്നുൽ ഖയ്യിം കൊടുക്കുന്നത്. അതായത് ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ഉപയോഗിച്ചുകൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. എന്താണ് കാരണം? അതിൽ തവസ്സുലുണ്ട്. എന്തിന്റെ തവസ്സുലാണ് ഉൾക്കൊള്ളുന്നത്? ഈ പറഞ്ഞ ഹദീസിൽ തന്നെ തൗഹീദുണ്ട്, അള്ളാഹുവിന്റെ ഉത്തമ നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്, എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ തവസ്സുലിന് ഏറ്റവും മഹത്തായ കാര്യങ്ങളാണത്. എവിടെയാണ് അതുള്ളത്? ഒന്നാമതായിട്ട് അള്ളാഹുമ്മ ഇന്നി അസ്അലുക, അള്ളാഹുവേ ഞാൻ നിന്നോട് തേടുന്നു. ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്ക് അർഹനായിട്ട് മറ്റാരുമില്ലാത്ത അള്ളാഹുവാണ് നീ. ഇത് തൗഹീദ് കൊണ്ട്, കലിമത്ത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലാ അൻത എന്ന കലിമത്ത് തൗഹീദ് ഉപയോഗിച്ചിട്ടാണ് തവസ്സുല് നടത്തുന്നത്. തൗഹീദിന് ഞാൻ സാക്ഷ്യം വഹിച്ചു, ആ സാക്ഷ്യം വഹിച്ച ആ പ്രവൃത്തി ഉണ്ടല്ലോ, അതിനെ മുൻനിർത്തിക്കൊണ്ട്. അപ്പൊ സൽക്കർമ്മങ്ങൾ കൊണ്ട് തവസ്സുലാക്കി പ്രാർത്ഥിക്കുന്നതിലും എന്ത് പെടും? ഇത് പെടുന്നുള്ളതാണ്, അതിന് ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. നമുക്കറിയാവുന്നതാണ് ഗുഹാവാസികളെ സംഭവം, ഗുഹാവാസികളെ കഥ. അവരെന്ത് ചെയ്തു? മൂന്നാൾക്കാർ ഗുഹയിൽ പ്രവേശിച്ച്, അവരെ ഗുഹയിൽ കുടുങ്ങിക്കഴിഞ്ഞപ്പം മൂന്നാൾക്കാരും തീരുമാനിച്ചു, നമ്മൾ ചെയ്ത ഏറ്റവും നല്ല കർമ്മം ഉപയോഗിച്ചുകൊണ്ട്, ആ കർമ്മത്തെ തവസ്സുലാക്കിക്കൊണ്ട്, കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ മൂന്ന് പേരും അവർ ചെയ്തതായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ മൂന്ന് കർമ്മങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പം ആ ഗുഹാമുഖം അടഞ്ഞതാണല്ലോ, ആ പാറ നീങ്ങിപ്പോയി അവർ പുറത്തു വന്നു എന്നുള്ള സംഭവമാണ് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്ന കൂട്ടത്തിലും ഇത് പെടും. തൗഹീദിനെ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്ന കൂട്ടത്തിലും ഇത് പെടും. കാരണം എന്താണ്, ഇവിടെ ഇദ്ദേഹം പ്രാർത്ഥിച്ചത് ഞാൻ സാക്ഷ്യം വഹിച്ചതിനെ മുൻനിർത്തിയാണ്. അപ്പോ തൗഹീദിനെ സത്യസന്ധതയോടുകൂടി സാക്ഷാത്കരിച്ച ഒരു മുവഹിദാണ് ഇത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ പ്രായോഗികമാക്കണം, സത്യസന്ധമായിട്ട് പ്രായോഗികമാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്നാണ്. പിന്നെ അദ്ദേഹം ചോദിച്ചെന്താണ്, അൽ അഹദ് അസ്സമദ്, ഇത് രണ്ടും അള്ളാഹുവിന്റെ നാമങ്ങളാണ്. ഈ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം പറഞ്ഞതാണ് ലം യലിദ്, റബ്ബിന്റെ വിശേഷണം പറഞ്ഞാണ്. അവൻ ജന്മം നൽകിയിട്ടില്ല, ജനിച്ചിട്ടും ഇല്ല, അവന് തുല്യനായിട്ട് ഒരാളും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ വാചകങ്ങൾ നമുക്കറിയാം സൂറത്തു ഇഖ്ലാസിലെ വാചകങ്ങളാണ്, കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്തിലെ വാചകങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ സൂറത്തിന് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഖുർആനിലെ സുലുസുൽ ഖുർആൻ എന്നാണ് അറിയപ്പെടുന്നത്, മൂന്നിൽ ഒന്ന് എന്ന് അറിയപ്പെടുന്ന സൂറത്താണ്. അതിന് തെളിവായിട്ട് ഉള്ള ഹദീസ് എന്താണ്, ഈ കുല്ലു അള്ളാഹു അഹദിന്റെ പ്രത്യേകത തെളിവായിട്ടുള്ള ഹദീസ് എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് ഒരു സൈന്യത്തിന്റെ നേതാവായിട്ട് ഒരാളെ അയച്ചു. ഫകാന യഖ്റഉ ലി അസ്ഹാബിഹി ഫി സലാത്തിഹിം, അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു, തന്റെ സഹാബികൾക്ക് തന്റെ അനുചരന്മാർക്ക് ഇമാമായിട്ട് നിൽക്കും. അങ്ങനെ എന്ത് ചെയ്യും, ഫയഖ്തിം ബി കുൽഹു അല്ലാഹു അഹദ്. അപ്പൊ ഏത് സൂറത്ത് ഓതിക്കഴിഞ്ഞാലും അവസാനം ആ സൂറത്തിന്റെ എല്ലാ അവസാനത്തിൽ കുല്ലു അല്ലാഹു അഹദ് എക്സ്ട്രാ ഇദ്ദേഹം ഓതും. ഫലമ്മാ റജവ്, അങ്ങനെ അവർ മടങ്ങിയപ്പോൾ, ദക്കറു ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു കൊടുത്തു. ഫഖാല, അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു, സലൂഹു ലി അയ്യി ശൈഇൻ സനഅ ഹാദ, അദ്ദേഹത്തോട് ചോദിക്കുക ഇങ്ങനെ കുല്ലു അല്ലാഹു അഹദ് പാരായണം ചെയ്ത ഈ സഹാബി ഉണ്ടല്ലോ, ആ സഹാബിയോട് ചോദിക്കുക. എന്ത് ചോദിക്കണം, എന്ത് ഉദ്ദേശത്തിലാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ്, എന്തൊരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇപ്രകാരം പ്രവർത്തിച്ചത്. അങ്ങനെ ഫസഅലൂഹു, ഈ സഹാബികൾ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ച ഈ സഹാബികൾ അദ്ദേഹത്തോട് പോയിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് നമുക്കുള്ള തെളിവ്. എന്താണിത്, ലി അന്നഹ, കാരണം അത്, ആ സൂറത്ത് എന്താണ്, സിഫത്തു റഹ്മാൻ, അത് പരമകാരുണികന്റെ വിശേഷണങ്ങൾ ഉള്ള സൂറത്താണ്, അല്ലെങ്കിൽ വിശേഷണമാണത്, റഹ്മാന്റെ സിഫത്താണത്. അത് പാരായണം ചെയ്യുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബുഹു, അദ്ദേഹത്തെ നിങ്ങൾ അറിയിക്കുക, അള്ളാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹത്തെ നിങ്ങൾ അറിയിക്കുക. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ബുഖാരിയും മുസ്ലിമും യോജിച്ച് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണിത്. ഇവിടെ എന്താണ്, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, സിഫത്തുർ റഹ്മാൻ, നമ്മൾ ഈ പ്രാർത്ഥനയിൽ കണ്ട അൽ അഹദ് അസ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ കുഫുവൻ അഹദ്, പരമകാരുണികന്റെ, അതായത് അള്ളാഹുവിന്റെ സിഫത്ത് ഉൾക്കൊള്ളുന്നത് ആയതുകൊണ്ടാണ് ആരിഷ്ടപ്പെട്ടത്, ഈ പാരായണം ചെയ്ത ആൾ ഇഷ്ടപ്പെട്ടത്. നമ്മളും ഈ സൂറത്ത് ഓതാറുണ്ട്, നമ്മളും ഇഷ്ടപ്പെടാറുണ്ട്, പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം അതാണോ എന്ന് നോക്കണം. നമ്മൾ എളുപ്പം ഓതി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത്, നമ്മൾ ചിലപ്പോൾ എപ്പ ഇമാം വന്നാലും നമ്മളെ വായിൽ ആദ്യം ഓടിയെത്ത കുല്ലുഹു അല്ലാഹു എന്നുള്ള സൂറത്താണ്. അത് സിഫത്തുർ റഹ്മാൻ ആയതുകൊണ്ടല്ല, അതെന്താണ്, നാവിന് വളരെ എളുപ്പം നമുക്ക് തോന്നി, അല്ലെങ്കിൽ അതേ വായിൽ വരുള്ളൂ, ചെറുത് മുതലേ പഠിച്ചു വെച്ച സൂറത്താണ്. ആ നിലക്കാണ്, ആ നിലക്കല്ല അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം ഇഷ്ടപ്പെട്ടത് എന്തിന്റെ പേരിലാണ്, സിഫത്തുർ റഹ്മാൻ ആയതിന്റെ പേരിൽ ഇഷ്ടപ്പെട്ടു. അത് കാരണം അള്ളാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ വാചകങ്ങൾക്ക് അത്രയും പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഈ ഹദീസ് നീ ഇപ്പൊ വായിച്ച ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, സൂറത്തു ഇഖ്ലാസിന് അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം വണ്ടിയിൽ പോകുമ്പോൾ കെട്ടി തൂക്കിയല്ല, അല്ലെങ്കിൽ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ ഫ്രെയിം ചെയ്ത് വെച്ചതുകൊണ്ട് കാര്യമില്ല, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണം, അതിൽ ഉൾക്കൊണ്ടത് എന്താണെന്ന് മനസ്സിലാക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ആ അർത്ഥവും മഹത്വവും മനസ്സിലാക്കിയിട്ട് മനസ്സുകൊണ്ട് സൂറത്തിന് ഇഷ്ടപ്പെടണം, അല്ലാതെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് നല്ല സ്റ്റൈൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടലല്ല അത്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇത്തരം വാചകങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകൾ ഒരു മുസ്ലിം എന്ത് ചെയ്യണം, ശീലാക്കണം, ഇത്തരം പ്രാർത്ഥനകൾ പഠിക്കണം, അത് പ്രാർത്ഥിക്കുന്നത് എന്താക്കണം, ശീലമാക്കണം, പരിഗണിക്കണം. ഇത്തരം പ്രാർത്ഥനകൾക്ക് പ്രത്യേകം പരിഗണന കൊടുക്കണം എന്നുള്ളതാണ്. ഇനി തുടർന്ന് ഇബ്നുൽ ഖൈമ പറയാണ്, വഫി സുനൻ, സുനനിലുണ്ട്, സഹീഹ് ഇബ്നു ഇബ്ബാൻ അയലൻ, ഇബ്നു ഇബ്ബാന്റെ സഹീഹിലുമുണ്ട്. എന്ത് ഇത് പറഞ്ഞതുപോലെ തന്നെയാണ്, മിൻ ഹദീസ് അനസ് ബിനു മാലിക്, അനസ് ബിനു മാലിക്കിൽ നിന്ന്, അന്നഹു കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു, ജാലിസൻ ഇരിക്കുകയായിരുന്നു. വറജുലു യുസല്ലി സുമ്മ ദഅ ഫഖാല, അങ്ങനെ ഒരു മനുഷ്യൻ നമസ്കരിക്കുമായിരുന്നു. അദ്ദേഹം അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുമ്പം ഒരു മനുഷ്യൻ നമസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചു കൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞു? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക, അല്ലാഹുമ്മ ആ പ്രാർത്ഥന നോക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക ബി അന്ന ലക്കൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാനു ബദീഉ സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്രാം യാ ഹയ്യു യാ ഖയ്യൂം. അതാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം നോക്കുക. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക്ക, ഞാനിതാ നിന്നോട് തേടുന്നു. എന്ത്? ബി അന്ന ലക്കൽ ഹംദ്, നിനക്ക് തന്നെയാണ് സർവസ്തുതിയും എന്നത് കൊണ്ട്, അല്ലെങ്കിൽ എന്നതിനെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ നിന്നോട് തേടുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അല്ലെങ്കിൽ നീയല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല. അൽ മന്നാൻ, എന്താണ് മന്നാൻ എന്ന് പറഞ്ഞാല് ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരാൾക്കാണ് എന്ത് പറയാ, അൽ മന്നാൻ എന്ന് പറയാം. അത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ട ഒരു നാമമാണ് അൽ മന്നാൻ, ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകുന്നവൻ. ബദീഉ സമാവാതി വല്ലാറത്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? ബദീ എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചു എന്നാണ്. യാദൽ ജലാലി വൽ ഇക്രാം, എന്താണ് മഹത്വവും ഉദാരതയുമുള്ളവനെ എന്ന് വിളിച്ചു പറയണം. ജലാലി വൽ ഇക്രാം യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാം നിയന്ത്രി അല്ല, യാ ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, യാ ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവൻ. അപ്പൊ ഇങ്ങനെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് ദഅല്ലാഹ, തീർച്ചയായും അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ബിസ്മിഹിൽ അലീം, അള്ളാഹുവിന്റെ മഹത്തായ നാമം കൊണ്ട്. അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ, അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം നൽകപ്പെടും, ഉത്തരം നൽകും. അതുമായിട്ട് തേടിക്കഴിഞ്ഞാൽ, അതുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഇസ്മുൽ അലീമ കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആത്ത അവൻ നൽകും. വഖറജൽ ഹദീസൈനി അഹ്മദു ഫി മുസ്നദ്, ഈ രണ്ട് ഹദീസുകളും അഹ്മദും ഉദ്ധരിച്ചിട്ടുണ്ട്, ഇവിടെ തന്റെ മുസ്നദിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് മുകളിൽ പറഞ്ഞ തവസ്സലുകൾ മൊത്തം ഉൾക്കൊള്ളുന്നുണ്ട്. എന്തൊക്കെയാണ്? തൗഹീദ് ഉൾക്കൊള്ളുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? കലിമത്ത് തൗഹീദാണ്. അപ്പൊ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്. പിന്നെ അള്ളാഹുവിന്റെ ഉത്തമ നാമങ്ങളും വിശേഷണങ്ങളും ഉണ്ട്. ഏതൊക്കെയാണ് ഉത്തമ നാമങ്ങൾ? അൽ മന്നാൻ, അത് ഉത്തമ നാമം പെട്ട്. പിന്നെ ബദീ ഉസ്സമാവാത്തി വല്ലാറുള്ളു, ആകാശ ഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. പിന്നെ ഉത്തമ നാമങ്ങളായിട്ട് പിന്നെ വരുന്നത് ജലാല്, ഇക്രാം, ഹയ്യ്, കയ്യൂം എന്നിങ്ങനെയാണ്. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് തവസ്സുലിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും, അല്ലെങ്കിൽ തവസ്സുല് അനുവദനീയമാണ്, തവസ്സുല് എന്ത്, ഇടതേട്ടം. അതായത് എന്തെങ്കിലും ഒന്നിനെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആ പ്രോത്സാഹിപ്പിച്ച കൂട്ടത്തിൽപ്പെട്ടാണ് എന്ത്, തൗഹീദിനെയും അള്ളാഹുവിന്റെ ഉത്തമ നാമങ്ങളെയും വിശേഷണങ്ങളെയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്താണ്? മരിച്ചുപോയ മഹാന്മാരെ അല്ലെങ്കിൽ കബറാളികളെ തവസലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചാലാണ് അതിനുത്തരം കിട്ടുക, ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്. അങ്ങനെയല്ല, അതല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതല്ല ഇസ്ലാം പഠിപ്പിച്ചത്. ഇസ്ലാം പഠിപ്പിച്ചത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ തവസ്സുലാക്കേണ്ടത് എന്തൊക്കെ കൊണ്ടാണ്? തൗഹീദ് കൊണ്ട്, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ കൊണ്ട്, പിന്നെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട്. മറ്റുള്ളവരുടെ സൽക്കർമ്മങ്ങളെല്ലാം മുൻനിർത്തേണ്ടത്, പിന്നെ മറ്റുള്ള ആള് മഹാനായി എന്നത് മുൻനിർത്തിക്കൊണ്ടല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അത് മറ്റൊരു വിഷയമാണ്. ഇനി തുടർന്നുകൊണ്ട് ഇബ്നുൽ ഖൈമ പറയുന്നതാണ്, ഫി ജാമിഅ തിർമിദി മിൻ ഹദീസ്, ഈ ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രാർത്ഥനകൾ മൊത്തം നമ്മൾ മുമ്പ് വാബിൽ സൈബിൽ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ പ്രാർത്ഥന വിശദീകരിക്കാത്തത്. ആ പ്രാർത്ഥന വിശദീകരണം ആവശ്യമുള്ള ആൾക്കാർ, ആ വാബിലി സാഹിബ് കണ്ടാ വാബിലി സാഹിബിന്റെ ക്ലാസ് കേട്ടാ മതി. പിന്നെ അതുമായി ബന്ധപ്പെട്ട നോട്ടും സംഘാടകരുടെ അടുത്ത് ചോദിച്ചാൽ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ ഉള്ള പ്രസക്തി, ഈ ബാബിലുള്ള പ്രസക്തി, ഇവിടെ ഈ ഹദീസുകളും ഈ പ്രാർത്ഥനകളും എന്തിനു കൊടുത്തു, ആ പ്രസക്തി മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ആ പ്രാർത്ഥനകൾ നമ്മൾ വിശദീകരിക്കുന്നില്ല. അപ്പൊ ജാമിഉ തിർമിദിയിൽ മിൻ ഹദീസ് അസ്മാ ബിൻത് യസീദ്, അസ്മാ ബിൻത് യസീദിൽ നിന്ന് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മുല്ലാഹിൽ അഅ്ലം, അള്ളാഹുവിന്റെ മഹനീയ നാമം, ഫി ഹാതൈനിൽ ആയതൈനി, ഈ രണ്ട് വചനങ്ങളിലാണ്. ഏതൊക്കെയാ രണ്ട് വചനങ്ങൾ? വ ഇലാഹുക്കും ഇലാഹും വാഹിദ്, ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനു റഹീം, സൂറത്തുൽ ബഖറയിലെ 163-ാമത്തെ ആയത്താണ്. എന്താണ് വ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല. റഹ്മാനു റഹീം, പരമകാരുണികനും ഏറെ കരുണ കാണിക്കുന്നവനുമാണ്, കരുണാനിധിയുമാണ്. അതാണ് സൂറത്തുൽ ബക്കറിലെ ആയത്ത്. വഫാത്തിഹത്തി ആലു ഇമ്രാൻ, വഫാത്തിഹത്തി ആലി ഇമ്രാൻ, ആലു ഇമ്രാന്റെ തുടക്കത്തിലുള്ള ആയത്തും, അലിഫ് ലാം മീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എല്ലാവർക്കും അറിയുന്നതാണ് അതിന്റെ അർത്ഥം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. ഈ ഹദീസ് ഹസനാണ് എന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത തിർമിദിയും പറഞ്ഞിട്ടുണ്ട്, അൽബാനി അത് സ്ഥിരപ്പെടുത്തിയിട്ടുമുണ്ട്. ഇസ്മുല്ലാഹിൽ അഅ്ലം, അള്ളാഹുവിൻ്റെ അതിമഹനീയ നാമം ഏതാണെന്ന വിഷയത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. അപ്പോൾ ഒരുപാട് നാമങ്ങളുണ്ട്. നമ്മൾ 99 എന്ന് പ്രത്യേകം എണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ നാമങ്ങളായിരിക്കുന്നുണ്ട്, അള്ളാഹുവിനുണ്ട്, മഹനീയ നാമങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും ഇസ്മുല്ലാഹിൽ അഅ്ലം ഏതാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായ രണ്ടഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് അബ്ദുറസാഖ് അൽ ബദർ ഹഫിളഹുല്ല അദ്ദേഹം പറയുന്നതാണ്, ഒന്ന് അള്ളാഹു എന്ന പേര് തന്നെയാണ്. കാരണം എല്ലാ പേരുകളും അടങ്ങുന്നത് ആ അള്ളാഹു എന്ന പേരിലേക്കാണ്. കാരണം വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനുള്ളതാണ് മഹനീയ നാമങ്ങളുടെ എണ്ണം. അപ്പൊ ആ മഹനീയ നാമങ്ങളെല്ലാം അടങ്ങുന്ന ഏതിലേക്ക് തന്നെയാണ്? അള്ളാഹുലേക്കാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ഹഷറിന്റെ അവസാനത്തിൽ നമുക്കറിയാം, ഹുവല്ലാഹു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അവനാണ് അള്ളാഹു. എങ്ങനെയുള്ള അള്ളാഹു ആണ്? ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദതി ഹുവ റഹ്മാനു റഹീം. വീണ്ടും ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുൽ സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ, ഇങ്ങനെ പോവാണ് ആയത്ത്. എന്താണ്? താനല്ലാതെ യാതൊരു ആരാധ്യനുമില്ലാത്തവനായ അള്ളാഹു ആണ് അവൻ. ആലിമുൽ ഗൈബി വശഹാദ, എന്താണ്? അദൃശ്യവും ദൃശ്യവും അറിയുന്നവൻ. ഹുവ റഹ്മാനു റഹീം, അവനാരാണ്? പരമകാരുണികൻ, കരുണാനിധിയുമാണ്. അപ്പൊ ഈ പേരുകളെല്ലാം പോകുന്നത് ഹുവല്ലാഹു, അള്ളാഹുലേക്കാണ്. അപ്പൊ അത് കാരണമാണ് എന്ത്, അള്ളാഹുവാണ് എന്ത് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതിന് ഒരു കാരണം അതാണ്. അപ്പോ മുഴുവൻ പേരുകളും അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടാണ്. പിന്നെ മറ്റൊരു അഭിപ്രായം പറഞ്ഞതാണ്, അൽ ഹയ്യുൽ ഖയ്യൂം എന്നതാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇബ്നുൽ ഖയ്യിം സാദുൽ മുആദ് എന്ന ഇബ്നുൽ ഖയ്യിമിന്റെ ഗ്രന്ഥത്തിലും ഇത് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതിനെല്ലാറ്റിനും തെളിവുകളുണ്ട് ഹദീസുകളിൽ. ഇത് കൂടാതെ മറ്റ് 20 അഭിപ്രായങ്ങൾ വേറെയുണ്ട്. എല്ലാ നാമങ്ങളും ഉത്തമമാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന, ഒറ്റ നാമത്തിന് തന്നെ ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന നാമങ്ങളുണ്ടാവില്ല അള്ളാഹുവിന്, അതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുല്ല. അദ്ദേഹത്തിന് അസ്മാഉല്ലാ എന്ന ഒരു പുസ്തകമുണ്ട്. ഒരുപാട് നമ്മള് ഒരുവിധ ആൾക്കാരുടെ കയ്യിൽ എല്ലാ പുസ്തകമുണ്ട്. അതിന്റെ 28-ാമത്തെ പേജിൽ അദ്ദേഹം ഇത് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ ആ ചർച്ച നോക്കുക. അപ്പോ ഈ രണ്ടഭിപ്രായങ്ങളാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത്. അള്ളാഹു എന്ന നാമവും ഹയ്യുൽ ഖയ്യൂം എന്ന നാമവുമാണ് അള്ളാഹുവിന്റെ ഏറ്റവും മഹനീയമായ നാമങ്ങൾ എന്നാണ്. ഇനി അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പറഞ്ഞ ഹദീസിലെ വാചകങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ എന്ത് മനസ്സിലാകും, അല്ലെങ്കിൽ വാചകങ്ങൾ പരിഗണനയ്ക്ക് എടുത്ത് കഴിഞ്ഞാൽ ആ വാചകങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസ് സഹിയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വാചകങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ചില പേരുകളെ കുറിച്ച് അള്ളാഹുവിന്റെ ഉത്തമ നാമങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ആ പ്രാർത്ഥന പഠിച്ചു വെക്കുക, ആ പ്രാർത്ഥന ശീലാക്കുക, ആ പ്രാർത്ഥന മുറുകെ പിടിക്കുക, അതാണ് നമ്മുടെ അടുത്തുള്ളത് അള്ളാഹു അല. പിന്നെ തുടർന്ന് ഇബ്നുൽ ഖയ്യിം പറയാണ്, വഫി മുസ്നദി അഹമ്മദ്, وصحيح الحاكم من حديث أبي هريرة وأنس بن مالك وربيع بن عامر ഈ മൂന്ന് സഹാബികളിൽ നിന്നും മുസ്നദ് അഹമ്മദും ഹാക്കിമും ഉദ്ധരിക്കുന്നതാണ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അലിദു ബിയാദൽ ജലാലി വല്ലിക്രാം യാദൽ ജലാലി വല്ലിക്രാം എന്നതിനെ നിങ്ങൾ എന്താക്കുക പതിവാക്കുക യഅനി അതായത് അലിദു എന്ന വാക്കിന്റെ അർത്ഥം പറയാണ് എന്താണ് യഅനി തഅല്ലഖു ബിഹ വഅൽസമു വദാവിമു അലൈഹ എന്ത് ചെയ്യുക അതിനോട് ചേർന്ന് നിൽക്കുക പിന്നെ അത് ഉറച്ചു നിർത്തുകയും ചെയ്യുക ഉറച്ചു നിൽക്കുക അപ്പുറം അതിൽ ഉറച്ചു നിൽക്കുക ഏതിൽ യാദൽ ജലാലി വല്ലിക്രാം എന്നതിൽ പിന്നെ അത് പതിവാക്കുകയും ചെയ്യും അതാണ് അലിദു എന്നതിൻ്റെ അർത്ഥമെന്ന് ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കൊടുത്തതാണ് പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അർത്ഥം അതായത് യാദൽ ജലാലി വല്ലിക്രാം മഹത്വവും ഉദാരതയും ഉള്ളവനെ എന്നാണ് അത് ആദരിക്കപ്പെടാനും ബഹുമാന ും അള്ളാഹുവിനെ ആദരിക്കപ്പെടാൻ അർഹനാക്കുന്ന രണ്ട് നാമങ്ങളാണത്. ഇതിനെക്കുറിച്ചും അസ്മാഉല്ലാ എന്ന പുസ്തകത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി 462-ാമത്തെ പേജിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ നാമങ്ങൾ ചേർത്ത് വന്നതിനെ കുറിച്ച്. അതും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കാം. അപ്പോ യാദൽ ജലാലി വല്ലിക്രാം എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കണം എന്നല്ല, ഇതിനെ വസീലയാക്കിക്കൊണ്ട് ആവശ്യമുള്ളത് ചോദിക്കാനാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന സമയത്ത് യാദൽ ജലാലി വല്ലിക്രാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചോദിക്കാനുള്ളതാണ്. പിന്നെ തുടർന്നുകൊണ്ട് ഇബ്നുൽ ഖൈമ പറയണം, വഫീ ജാമിഅ തിർമിദി, ഈ ഹദീസ് ചില ദുർബലതകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം ജാമിഅ തിർമിദി മിൻ ഹദീസി അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തായിരുന്നു കാന ഇദാ അഹമ്മഹുൽ അംറ് എന്തെങ്കിലും ഒരു പ്രശ്നം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അലട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രയാസത്തിലാക്കി കഴിഞ്ഞാൽ അസ്വസ്ഥനായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമായിരുന്നു റഫഅറ അസ്ഹു ഇല സമാ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് വൈദ ഇജ്തഹദ ഫി ദുആഇ പിന്നെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ എന്താവും കൂടുതൽ പരിശ്രമിച്ചു അല്ലെ മുഴുകി കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറയുമായിരുന്നു യാ ഹയ്യു യാ കയ്യൂം എന്ന് പറയുമായിരുന്നു. യാ ഹയ്യു യാ കയ്യൂം എന്ന വാചകത്തിന് പ്രത്യേകതകൾ ഉണ്ട് എന്നത് സത്യമാണ്. പക്ഷെ ഈ ഹദീസ് സ്വഹീഹ് അല്ലാത്ത സ്ഥിതിക്ക് നമ്മളത് വിശദീകരിക്കണം. പിന്നെ മറ്റൊന്ന്, ഈ ഹദീസിന്റെ പരമ്പരയിൽ മത്രൂക്ക് ഒഴിവാക്കപ്പെടേണ്ട തള്ളപ്പെടേണ്ട ഒരാളുണ്ട് എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അല്ലാഹു അലം. മറ്റൊരു ഹദീസ് തുടർന്ന് അദ്ദേഹം പറയുന്ന എന്താണ്, വഫീഹി ഐദൻ മിൻ ഹദീസി അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ഖാല കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറു എന്തെങ്കിലും ഒരു കാര്യം തന്നെ പ്രയാസപ്പെടുത്തിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. ഇത് ശരിക്കും ശ്രദ്ധിക്കണം, വളരെ ചെറിയ പ്രാർത്ഥനയാണ്. പ്രയാസങ്ങളില്ലാത്ത ആരും തന്നെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ആൾക്കാർക്ക് പ്രയാസം. എളുപ്പം ഓർത്തിരിക്കാൻ പറ്റിയ വാചകങ്ങളാണ് യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മതിക അസ്തഗീസു. എന്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്? യാ ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹുവേ എന്ന് വിളിക്കാണ്. യാ ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനെ, ബി റഹ്മത്തിക്ക നിന്റെ കാരുണ്യത്തെ മുൻനിർത്തി അല്ലെ നിന്റെ കാരുണ്യം കൊണ്ട്, അസ്തഗൈസു ഞാൻ നിന്നോട് സഹായം തേടുന്നു. അപ്പൊ നിന്റെ കാരുണ്യത്തെ മുൻനിർത്തി ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? യാ ഹയ്യു യാ കയ്യൂം ഈ രണ്ട് മഹനീയ നാമങ്ങളെ മുൻനിർത്തി. അതേപോലെ തന്നെയാണ് ബി റഹ്മത്തിക്ക, അള്ളാഹുവിന്റെ റഹ്മത്ത് കാരുണ്യമാകുന്ന വിശേഷണങ്ങളെ തവസ്സുലാക്കിക്കൊണ്ടാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. എന്താണ് ആവശ്യം ശരിക്ക്? അസ്തഗീസു നിന്റെ സഹായം ആവശ്യമുണ്ട് അല്ലെ, ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്നാണ്. അപ്പോൾ വളരെ എളുപ്പം ഓർത്തിരിക്കാൻ പറ്റിയ പ്രാർത്ഥന യാ ഹയ്യു യാ കയ്യൂം ബി റഹ്മത്തിക അസ്തഗീസു. അപ്പോ അതാണ് അവിടെ റഹ്മത്തിന് തവസ്സലാക്കി യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള രണ്ട് മഹനീയ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ തവസ്സലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. വീണ്ടും ഇബ്നുൽ ഖൈമ പറയുന്നു, വഫി സ്വഹീഹിൽ ഹാക്കിം മിൻ ഹദീസി അബി ഉമാമ അനി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അബു ഉമൈമ ഉമാമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്മുല്ലാഹിൽ അഅലം, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമം അല്ലെങ്കിൽ ഏറ്റവും അതിമഹനീയ നാമം, ഫി സലാസി സുവരിം മിനൽ ഖുർആൻ, ഖുർആനിലെ മൂന്ന് സൂറത്തുകളിലാണുള്ളത്. അൽ ബഖറ വ ആലി ഇമ്രാൻ വ താഹ. എന്നിട്ട് ഈ ഹദീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഖാലൽ ഖാസിം, ഖാസിം പറയാണ് ഫൽതമസ്തുഹ, ഞാനതിനെ അന്വേഷിച്ചു അന്വേഷിച്ചറിഞ്ഞു. ഫഇദാഹിയ, അപ്പോൾ എനിക്ക് കണ്ടെത്താൻ പറ്റിയ എന്താണ്? അൽ ഹയ്യ് അൽ ഖയ്യൂം എന്ന നാമങ്ങളാണ് ഈ മൂന്ന് സൂറത്തുകളിലുള്ളത്. ഏതൊക്കെയാണ്? അൽബക്കറ, ആലു ഇമ്രാൻ, ത്വാഹ. അൽബക്കറയിൽ ഏതായത്തിലാണ്? അൽബക്കറയിൽ സൂറത്ത് ആയത്തുൽ കുർസിയിലാണ്. എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അതായത് ഈ മൂന്ന് സൂറത്തുകളിലും കോമൺ ആയിട്ട് വരുന്ന ഈ പേര്, അള്ളാഹുവിന്റെ അതിമഹനീയ നാമം എന്ന് പറയുന്നത്. ആയത്തുൽ കുർസിയിലും സൂറത്തു ആലു ഇമ്രാന്റെ തുടക്കത്തിലും വരുന്നത് എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ്. സൂറത്തു താഹയിൽ 211-ാമത്തെ ആയത്തിൽ, ആയത്തുൽ കുർസി എന്ന് പറയുന്നത് 255-ാമത്തെ ആയത്താണ്, സൂറത്തുൽ ബക്കറയിലെ ആലു ഇമ്രാനിലെ തുടക്കത്തിലുള്ള ആയത്ത്. സൂറത്തു താഹിൽ 211-ാമത്തെ ആയത്തിൽ വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യുൽ ഖയ്യ് ലിൽ ഹയ്യുൽ ഖയ്യൂം. അവിടെ എന്താണ്? അനത്തിൽ മുഖങ്ങൾ കീഴൊതുങ്ങി, ആർക്കാണ്? എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായവന്റെ മുന്നിൽ, അല്ലെ, ആയവന് വേണ്ടി മുഖങ്ങൾ എന്ത് ചെയ്തു? കീഴൊതുങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഈ മൂന്ന് സൂറത്തിലും കൂടി നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണുന്ന നാമം ഏതാണ്? അൽ ഹയ്യ് അൽ ഖയ്യൂം. അപ്പോൾ ഏറ്റവും മഹത്തായ നാമം അൽ ഹയ്യ് അൽ ഖയ്യൂം എന്ന് പറയുന്നവർക്ക് തെളിവ് ഈ ഹദീസ് തന്നെയാണ്. അല്ലാഹു അലം. വഫി ജാമി തിർമദി മറ്റൊരു ഹദീസ് ഇബ്നുൽ ഖൈമ പറയാണ് കേട്ടോ. തുടർന്ന് വസഹീഹിൽ ഹാകിം മിൻ ഹദീസ് സഅദ് ഇബ്നു അബി വഖാസ അനി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, സഅദ് ഇബ്നു അബി വഖാസിൽ നിന്ന്, ദഅവത്തു ദിന്നൂൻ, ദുന്നൂനിന്റെ പ്രാർത്ഥന, ഇത് ദഅ, അദ്ദേഹം പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചപ്പോൾ എവിടുന്നാണ് പ്രാർത്ഥിക്കുന്നത്? വഹുവ ഫി ബത്നിൽ ഹൂത്, മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കെ, വലിയ തിമിംഗലം, വലിയൊരു മനസ്സ്, മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കെ ദുന്നൂനിന്റെ പ്രാർത്ഥന. ആരാണ് ദുന്നൂന്? ദുന്നൂന് എന്ന് പറയുന്നത് യൂനുസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, സൂറത്തു അംബിയാല് 87-ാമത്തെ ആയത്തിലുള്ളതാണത്. ലാ ഇലാഹ ഇല്ലാ അൻത, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ്. അള്ളാഹു, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. സുബ്ഹാനക, എന്താണ്? നീ പരിശുദ്ധൻ, അല്ലെ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇന്നി കുന്തു മിന വാലിമീൻ, തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ എന്ത് പെട്ടവനായിരിക്കുന്നു എന്ന് ആര് പറയാണ്? യൂനുസ് നബി പറയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് പറയാണ്, എന്ത്? ഇന്നഹു ലം യദഉ ബിഹ, ഒരാളും തന്നെ ഇത് കൊണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല. മുസ്ലിം, ഒരാളെന്നല്ല, ഒരു മുസ്ലിമും ഇത് മുഖേന പ്രാർത്ഥിച്ചിട്ടില്ല. ഫീ ഷൈഇൻ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ, കത്ത് ഒരിക്കലും. ഇല്ലസ്തജാബല്ലാഹു ലഹു, അള്ളാഹു അവന് ഉത്തരം നൽകിക്കൊണ്ടല്ലാതെ. എന്താ അതിന്റെ അർത്ഥം? ഈ പ്രാർത്ഥന ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവോട് തേടിക്കഴിഞ്ഞാൽ അള്ളാഹു തീർച്ചയായിട്ടും ഉത്തരം നൽകും എന്നാണ്. അപ്പോ പ്രസ്തുത ദുആ ഉണ്ട്, മുസ്ലിമായ ഒരാളും ഒരു വിഷയത്തിലും പ്രാർത്ഥിച്ചിട്ടില്ല, അള്ളാഹു ഉത്തരം ചെയ്യാതെ എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രാർത്ഥനക്കും ഏതൊരാളും ഇതുപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുമെന്നാണ്. ഇനിയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത വിഷയം വരുന്നത്. എന്താണ്? വഫീം ഇബ്നുൽ ഖൈമ പറയാണ്, വഫീ മുസ്തദ്റക്കൽ ഹാക്കിം, ഹാക്കിമിന്റെ മുസ്തദ്റക്കിലുണ്ട് മിൻ ഹദീസ് സഅദ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? അലാ ഉഖ്ബിറുക്കും ബിശൈഇൻ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെ. എന്ത്? ഒരാളുടെ മേൽ പ്രയാസകരമായ ഒരു കാര്യം ഇറങ്ങി, ഫദഅ, എന്നിട്ട് അയാൾ പ്രാർത്ഥിച്ചു, ബിഹി, ഇതുകൊണ്ട്, ആ ഒരു കാര്യം കൊണ്ട് പ്രാർത്ഥിച്ചു. യുഫരിജുല്ലാഹു അൻഹു, അള്ളാഹു അവനിൽ നിന്ന് എന്ത് ചെയ്തു? ആ പ്രയാസം നീക്കി കൊടുത്തു. എന്താണ് ആ പ്രാർത്ഥന? യാനി ദുആ ദിന്നൂൻ, ദിന്നൂനിന്റെ പ്രാർത്ഥനയാണത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരാന്ന് പറഞ്ഞത് ദിന്നൂനിന്റെ പ്രാർത്ഥന. ദിന്നൂൻ എന്ന് പറഞ്ഞാൽ യൂനുസ് നബിന്റെ പ്രാർത്ഥനയാണ്. ഏതാണ് ആ പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. തുടർന്ന് പറയുന്ന ഈ ഹദീസും, ഈ ഹദീസിന്റെ അകത്ത് അംറു ഇബ്നു ബക്കർ അസ്സക്കി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടറെ കുറിച്ച് ഇമാം ദഹബി എന്താണ് തള്ളിക്കളയപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് സ്വീകാര്യോഗ്യമല്ല എന്ന് ഇമാം ദഹബിയും ഇമാം ഇബ്നു ഹജറും തുടർന്ന് അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഷെയ്ഖ് അൽബാനിയും അത് സഹീഹ് അല്ല എന്ന് പറഞ്ഞിട്ട്, എങ്കിലും ഹദീസ് ഒന്ന് നോക്കാം. ഒഫി സഹീഹി ഐദൻ അൻഹു അന്നഹു സമിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താണ് യഖൂലു പറഞ്ഞത്, ഹൽ അദുല്ലുക്കും അല ഇസ്മിൽ അലാ ഇസ്മില്ലാഹിൽ അഅ്ലം, അള്ളാഹുവിൻ്റെ അതിമഹനീയ നാമത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ദുആ ദുആ യൂനുസ്. അപ്പോൾ ഇതിൻ്റെ മത്തനിൽ തുടക്കത്തിൽ പ്രശ്നമൊന്നുമില്ല, യൂനുസിൻ്റെ പ്രാർത്ഥന. കാല റജുലുൻ, അപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചാണ്, യാ റസൂൽ അല്ലാ, അള്ളാഹുവിൻ്റെ ദൂതരെ, ഹൽ ഹൽ കാനത്തിൽ യൂനുസ് ഖാസ, ഇത് യൂനുസ് നബിക്ക് പ്രത്യേകമായിട്ടുള്ളതാണ്. ഫക്കാല, അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു കൊടുത്തു എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അലാ തസ്മഉ ഖൗലുഹു, നീ റബ്ബിന്റെ വാക്ക് നീ കേട്ടിട്ടില്ലേ. ഫസ്തജബ്ന ലഹു വനജ്ജൈനാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അപ്പൊ ആയത്തും സത്യമാണ് കേട്ടോ, മത്തനിൽ വരുന്നത് ഇതുവരെ ഉള്ളത് കുഴപ്പമൊന്നുമില്ല. ഫസ്തജബ്ന ലഹു, അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. വനജ്ജൈനാഹു മിനൽ ഗമ്മി, ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. കദാലിക നുഞ്ചിൽ മുഅ്മിനീൻ, അപ്രകാരം നുഞ്ചി നാം രക്ഷിക്കും സംരക്ഷിക്കും അല്ലെങ്കിൽ രക്ഷിക്കും അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ. ഇത് അള്ളാഹു പറയുന്നതാണ് സൂറത്തുൽ അംബിയാഅയിലെ 58-ാമത്തെ ആയത്തിൽ. ഏത് യൂനുസ് നബിന്റെ പ്രാർത്ഥന കൊടുത്തിട്ട്. അപ്പോൾ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഈ ഹദീസിൽ പറയുന്നത്. എന്താണ് ഈ പ്രാർത്ഥന? യൂനുസ് നബിക്ക് മാത്രമല്ല, പിന്നെ ആർക്കും പ്രാർത്ഥിക്കുന്നുള്ളൂ. ഈ ശേഷം വരുന്ന വാചകമാണ് ഈ മത്തനിൽ എന്തായിട്ട് വരുന്നത്, ലൈഫായിട്ട് വരുന്നത്. ഫയ്യുമാ മുസ്ലിമിൻ, ഏതെങ്കിലും ഏതൊരു മുസ്ലിം, ദഅബിഹ ഇതുമായിട്ട് പ്രാർത്ഥിച്ചുവോ, ഫി മർളിഹി അവൻ്റെ രോഗത്തിൽ, അർബഈന മറത്തൻ 40 തവണ, ഫമാത്ത ഫി മർളിഹി, എന്നിട്ട് അവൻ ആ രോഗത്തിൽ അയാൾ മരിച്ചാൽ, ദാലിക ഒത്തി അജറ ഷഹീദ്, അവന് ഷഹീദിന്റെ പുണ്യം ലഭിക്കുന്നതാണ്. വ ഇം ബരി അ, ഇനി സുഖപ്പെടുകയാണെങ്കിലോ, ബരി അ മഹഫൂർ അല്ലാഹു, എന്തായിട്ടാണ് വരുന്നത്, പാപം പൊറുക്കപ്പെട്ട നിലയിലാണ് അവൻ സുഖം പ്രാപിക്കുന്നത്. ഇപ്പൊ ഹദീസ് ലൈഫ് ആയതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകണ്ട. പക്ഷെ ഇതിന്റെ മുമ്പ് പറഞ്ഞ രണ്ട് ഹദീസുകൾ എന്താണ്, യൂനുസ് നബിന്റെ പ്രാർത്ഥനയെ കുറിച്ച്. എന്താണ് ആ പ്രാർത്ഥനക്ക് ഇത്ര പ്രത്യേകത വരാൻ കാരണം? മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് ഈ വിഷയത്തിൽ മാത്രം ഒരു പുസ്തകമുണ്ട്, യൂനുസ് നബിയുടെ പ്രാർത്ഥന എന്ന് പറയും. എന്താണ് പ്രാർത്ഥന, ഈ യൂനുസ് നബിന്റെ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ട കാര്യങ്ങൾ എന്താണ്, എല്ലാം കൂടി വിശദീകരിച്ച് ഒരു 100-200 പേജുള്ള ഒരു പുസ്തകം തന്നെ ആയിരിക്കുന്നുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് ഉണ്ട്. എങ്കിലും അതിന്റെ ആ സൂറത്തിൽ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത, തൗഹീദാണ്. അപ്പൊ ഏറ്റവും മഹത്തായ തവസ്സുൽ എന്തുകൊണ്ട് തന്നെയാണ്, തൗഹീദാണ്. രണ്ടാമത്തത് തൻസീഹ് എന്ന് പറയും, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക, സുബ്ഹാനക എന്ന് പറയുന്നതാണ്. അപ്പോ അവന്റെ മഹത്വത്തിനും പൂർണ്ണതയ്ക്ക് യോജിക്കാത്ത എന്തൊക്കെ ന്യൂനതകളുണ്ടോ ആ ന്യൂനതകളിൽ നിന്നും റബ്ബിനെ പരിശുദ്ധപ്പെടുത്താണ്. മൂന്നാമത്തെ എന്താണ്, തകർന്നുകൊണ്ട് പൊട്ടി തകർന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റു പറയുക, അതാണ് ഇന്നി കുന്തുമിൻ അള്ളാലുമീൻ. അത് മാത്രം ആര് ചെയ്തിട്ടുള്ളൂ, യൂനുസ് നബി പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്രയും ചെറിയൊരു വാചകം കൊണ്ട് അള്ളാഹു അതിനെന്ത് ചെയ്തു, അത് ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ലഭിക്കും എന്ന്, അല്ല ഉത്തരം ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥനയായിട്ട് അതിനെ നിശ്ചയിച്ചു എന്നുള്ളതാണ്. തുടർന്ന് ഇബ്നുൽ ഖൈമ പറയുന്നു, വഫി സ്വഹീഹൈൻ, ബുഖാരിയിലും മുസ്ലിമിലും, മിൻ ഹദീസ് ഇബ്നു അബ്ബാസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഇന്ദൽ കർബ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ക്ലേശമുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെ, ആ ഹയ്യൽ കയ്യൂമിൻ്റെ, നിങ്ങൾ ആരെങ്കിലും നോട്ട് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ആ ഹയ്യൽ കയ്യൂമിൻ്റെ നമ്പർ പറഞ്ഞെടുത്ത് ചെറിയത്തിട്ടുണ്ട്. സൂറത്തു താഹില് 211 എന്നാണ് പറഞ്ഞത്, 211 അല്ല 111 എന്നാണ് കേട്ടോ. വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യൽ കയ്യൂം, ആ ഹയ്യൽ കയ്യൂം എന്ന് അവിടെ പറഞ്ഞ ആ പ്രാർത്ഥന, ആ ആയത്ത് സൂറത്തു താഹില് 211 എന്നാണ്, അത് 211 അല്ല 111 എന്നാണ് ഞാൻ പറഞ്ഞപ്പോൾ അത് തെറ്റാണ്, നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റുക. ഇനി ഇബ്നു ബുഖാരി മുസ്ലിമും ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് എന്താണ്? ക്ലേശമുണ്ടാകുമ്പോൾ, പ്രയാസം ഉണ്ടാകുന്ന അവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചാണ്. ഈ പ്രാർത്ഥന തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. മുമ്പ് നമ്മൾ വളരെ വിശദമായിട്ട് ഇതിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. ബാബുലു സൈബില് ഇതിലുള്ള ഒരുവിധ പ്രാർത്ഥന അല്ല ബാബുലു സൈബില് വന്നാണ്, അവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ പ്രസക്തി എന്താണെന്ന് മാത്രം നമ്മൾ നോക്കിയിട്ട് പോകണം. എന്താണ് ആ പ്രാർത്ഥന? പ്രാർത്ഥന ആദ്യമായിട്ട് നോക്കുക. അതായത് എന്ത് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്നാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിച്ചിരിക്കേണ്ടതാണ്, പഠിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ നോക്കുക, വാചകങ്ങൾ നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി സബഈ. ചില റിപ്പോർട്ടിൽ ഈ സബ് എന്ന് കാണില്ല, റബ്ബു സമാവാത്ത് മാത്രമേ ഉണ്ടാവും. റബ്ബു സമാവാത്തി സബഈ വ റബ്ബുൽ അർദി വ റബ്ബുൽ അർശിൽ കരീം. ഇതാണ് പ്രാർത്ഥന. ഒന്നുകൂടി നോക്ക, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി സബഈ വ റബ്ബുൽ അർദി വ റബ്ബുൽ അർശിൽ കരീം. മൂന്ന് തവണ എന്ത് ആവർത്തിക്കുന്നുണ്ട്? തൗഹീദിന്റെ വാചകം, കലിമത്ത് തൗഹീദ് ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക, അപ്പൊ ആ കലിമത്ത് തൗഹീദിന്റെ പ്രത്യേകത എന്തിനു വേണ്ടിയിട്ടാണ്? പ്രയാസങ്ങൾ മാറുന്നതിൽ നല്ല സ്വാധീനം എന്തിനുണ്ട്? തൗഹീദിന്റെ വാചകത്തിനുണ്ട് എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയുടെ അർത്ഥം നോക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല. അല്ലാഹു എങ്ങനെയുള്ളവനാണ്? അൽ അലീം, മഹോന്നതനാണ് അവൻ. അൽ ഹലീം, ഹലീം എന്ന് പറഞ്ഞാല് സഹനശീലതയുള്ളവൻ. എന്താണ് സഹനശീലൻ എന്ന് പറയാം? അപ്പോ അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങൾ അതിനോട് കൂടെ ചേർത്തു. തൗഹീദ് വന്നു, അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങൾ അതിനോട് കൂടെ ചേർത്തു. വീണ്ടും തൗഹീദ് തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, റബ്ബുൽ അർശിൽ മഹോന്നതമായ അല്ല മഹത്തായ സിംഹാസനത്തിന്റെ നാഥനായ രക്ഷിതാവായ അള്ളാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വീണ്ടും മൂന്നാമത്തെ തൗഹീദിന്റെ വചനം, കലിമത്ത് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ആരാണത്? റബ്ബു സമാവാത്തി സബഈ. ആ റബ്ബിനെ പരിചയപ്പെടുത്താണ്. എങ്ങനെയുള്ള റബ്ബാണത്? റബ്ബു സമാവാത്തി സബഈ, ഏക ഏഴ് ആകാശങ്ങളുടെ നാഥൻ. വ റബ്ബുൽ അർദ്, ഭൂമിയുടെ നാഥൻ. വ റബ്ബുൽ അർശിൽ കരീം, ആരാണ്? മഹത്തായ സിംഹാസനത്തിന്റെ നാഥൻ. ഇതാണ് ആ പ്രാർത്ഥന. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി സബഈ വ റബ്ബുൽ അർദ് വ റബ്ബുൽ അർശിൽ കരീം. ബുഖാരി മുസ്ലിമും യോജിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാലും ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ ഹദീസ് ഉദ്ധരിക്കുന്നതും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ആണ്. ആ പ്രാർത്ഥന പഠിക്കാൻ മറന്നുപോകരുത്. പഠിച്ചവരുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കാൻ മറക്കരുത്. പ്രയാസമില്ലാത്തതായിട്ട് ആരുമില്ല. എല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരാണ്. അതൊന്ന് ശീലാക്കുക. തുടർന്ന് ഇബ്നുൽ ഖയ്യിം പറയുന്നു, വഫി മുസ്നദ്, ഈ ഹദീസിൽ നമ്മൾ പഠിക്കേണ്ടത് ഈ അധ്യായവുമായിട്ട് ഇതിനുള്ള പ്രസക്തി, ഒന്ന് തൗഹീദ്, കലിമത്ത് തൗഹീദ് തവസ്സലാക്കി, പിന്നെ അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങൾ തവസ്സലാക്കി, പിന്നെ വിശേഷണങ്ങളാണ് റബ്ബുൽ അർശിൽ അലീം, റബ്ബ് സമാവാത്തി സബ്, അതുപോലെയാണ്. പിന്നെ അടുത്ത തുടർന്ന് ഇബ്നുൽ ഖയ്യിം പറയാണ്, വഫി മുസ്നദിൽ ഇമാം അഹമ്മദ്, അഹമ്മദ് മിൻ ഹദീസി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാല, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പറയാണ്, എന്ത്? ഖാല അല്ലമനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ദൂതൻ എന്നെ പഠിപ്പിച്ചു, ഇദാ നസല ബി കർബുൻ അൻ അഖൂല, എന്തെങ്കിലും ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു ക്ലേശം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പഠിപ്പിച്ചു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയാണ്. അലി റളിയല്ലാഹു അൻഹു ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ ഭർത്താവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി വ തബാറകല്ലാഹു റബ്ബുൽ അർശിൽ അലീം, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതും പഠിക്കാൻ എളുപ്പമാണ്. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അൽ ഹലീം സഹനശീലനാണ്. അൽ കരീം ആദരണീയനാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധൻ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വ തബാറകല്ലാഹ്, അള്ളാഹു ആരാണ്? അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. എല്ലാ അനുഗ്രഹവും അവനിൽ നിന്നാണ് വരുന്നത്, എല്ലാ അനുഗ്രഹവും അവനുള്ളതാണ്. റബ്ബുൽ അർശിൽ അലീം, മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ ലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. അള്ളാഹുവിന് മാത്രമാകുന്നു സർവസ്തുതിയും. അതും ചെറിയ പ്രാർത്ഥനയാണ്. അതിലും തൗഹീദ് ഉൾക്കൊള്ളുന്നുണ്ട്, വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അൽ ഹലീം അൽ കരീം എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ തൗഹീദ് കൊണ്ടും നാമഗുണ വിശേഷണങ്ങൾ കൊണ്ടും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിനാണ് ഈ ഹദീസുകൾ ഇത്രയും ഉദ്ധരിച്ചത്. ഇൻഷാല്ലാ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഇനി വരുന്ന ഹദീസ് എന്താണ്? വഫി മുസ്നദ് ഐദൻ മിൻ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസാബ അബദ, ഒരു അടിമയുമില്ല, എന്ത് ഒരു അടിമക്കും ബാധിച്ചില്ല, ഖത്ത് ഒരിക്കലും, ഹമ്മുൻ വലാ ഹസനു, എന്ത് ക്ലേശമോ ദുഃഖമോ ബാധിച്ചിട്ടില്ല, അല്ലെ മനോവ്യഥ, എന്താ മനസ്സിലുണ്ടാവുന്ന പ്രയാസവും ദുഃഖവും ബാധിച്ചിട്ടില്ല. ഫക്കാല, എന്നിട്ട് അവൻ പറഞ്ഞു. ഈ പ്രാർത്ഥനയും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പ്രാർത്ഥനയാണ്. ഒരല്പം ദീർഘമുണ്ടെങ്കിലും അത് ആശയവും അർത്ഥവും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥനന്റെ ഗൗരവം മനസ്സിലാവും, പ്രാർത്ഥനന്റെ എന്താണ് പ്രസക്തിയും, എന്തിനത് പ്രാർത്ഥിക്കണം, ആ വാചകങ്ങളെ ആശയങ്ങളും മനസ്സിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് തോന്നും. നിങ്ങൾ നോക്കുക പ്രാർത്ഥന, പ്രാർത്ഥന ആദ്യം നോക്കുക. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമത്തിക ഇബ്നു അമത്തിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദലും ഫിയ ഖളാഉക അസ്അലുക അല്ലാഹുമ്മ ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു ഫീ കിതാബ. ഇത് നേരെ അപ്പുറത്ത് ഇപ്പുറത്ത് തിരിഞ്ഞ് വേറെ റിപ്പോർട്ടുകളുണ്ട്. നിങ്ങൾ പഠിച്ച ആൾക്കാരെ ഏത് രൂപത്തിലാണോ പഠിച്ചത് ആ രൂപത്തിൽ തന്നെ നിന്നാൽ മതി. അവിസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജാലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സുദുരി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. ഇതാണ് ആ പ്രാർത്ഥന. എന്താണ് ഒരല്പം നീണ്ടതാണെങ്കിലും ഒന്ന് മനസ്സ് വെച്ചാൽ പഠിക്കാവുന്നേ ഉള്ളൂ. അള്ളാഹുമ്മ അള്ളാഹു ഇനി, തീർച്ചയായും ഞാൻ അബുദുക്ക, ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നിന്റെ ദാസനാണ്. ഇബ്നു അബ്ദിക്ക, നിന്റെ ദാസന്റെ അടിമയാണ്, ദാസന്റെ മകനാണ്. ഇബ്നു അമത്തിക്ക, നിന്റെ അടിമ സ്ത്രീ, നിന്റെ ദാസിയുടെ മകനാണ് ഞാൻ. നാസിയത്തി ബിയദിക്ക, നാസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കുടുംബ മൂർദാവ്, എന്റെ മൂർദാവ് ബിയദിക്ക, നിന്റെ കയ്യിലാണ്. മാദിൻ ഫിയ ഹുക്മുക, എന്താണ് നിന്റെ തീരുമാനം എന്നിൽ നടപ്പിലാകുന്നതാണ്. അതിലും ഫിയ ഖവാഉക, നീ തീരുമാനിച്ചതിൽ, അല്ലെ നിന്റെ വിധി എന്നിൽ എന്താണ് നീതിപൂർവകമാണ്. അതിലും ഫിയ ഖവാഉക അസ്അലുക, ഞാൻ ചോദിക്കുന്നു നിന്നോട്, ആരോടാണ്? അള്ളാഹുമ്മ അള്ളാഹുവേ, ചില റിപ്പോർട്ടിൽ അള്ളാഹുമ്മ ഇല്ല, അസ്അലുക അള്ളാഹുമ്മ ബിക്കുല്ലിസ്മിൻ ഹുവലക്ക, നിനക്കുള്ളതായ എല്ലാ നാമങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു. ഇവിടെയാണ് നമ്മളെ വിഷയം വരുന്നത്. ബിക്കുല്ലിസ്മിൻ നമുക്ക് നോക്കാം, വിശദീകരിക്കാം പിന്നെ. ബിക്കുല്ലിസ്മിൻ ഹുവലക്ക സമ്മൈത്ത്, ആ ഇസ്മ എങ്ങനെയുള്ളതാണ്? സമ്മൈത്ത ബിഹി നഫ്സക, നീ നിന്റെ നഫ്സിന് പേര് വെച്ച, നിന്റെ നഫ്സിനെ വിളിച്ച. ഔ അല്ലം തഹു അഹദം മിൻ ഖൽക്കിക, നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളെ നീ പഠിപ്പിച്ച നാമം. ഔ അൻസൽതഹു ഫീ കിതാബിക, നിന്റെ വേദഗ്രന്ഥത്തിൽ നീ അതിനെ അവതരിപ്പിച്ചു, ഇറക്കി. ഔ ഇസ്തഅസർത ബിഹി, നീ അതിനെ പ്രത്യേകമായിട്ട് എന്താക്കി, തെരഞ്ഞെടുത്തു. ബിഹി അതിനെ, ഫീ ഇൽമിൽ ഗൈബി ഇൻദക, നിന്റെ പക്കലുള്ള അദൃശ്യ ജ്ഞാനത്തിൽ നീ അത് പ്രത്യേകമായി തെരഞ്ഞെടുത്തു. ഇത്രയും പറഞ്ഞിട്ട് ഇനിയാണ് ചോദ്യം വരുന്നത് കേട്ടോ. എന്താണ് ചോദിക്കുന്നത്? അൻ തജ് അലൽ ഖുർആന അൽ അലീം, ഈ മഹത്തായ ഖുർആനെ നീ നിശ്ചയിച്ചു തരണം. എന്താക്കിയിട്ട്? റബീ അൽ കൽബി, എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണം. വ നൂറ സദുരി, എന്റെ നെഞ്ചകത്തിന്റെ പ്രകാശമാക്കണം. വ ജലാ ഹുസ്നി, എന്താണ് ദുഃഖത്തെ നീക്കുന്നതാക്കണം, ഹുസ്ന് നീക്കുന്നതാക്കണം. വ ദഹാബ ഹമ്മി, എന്റെ വ്യഥ മനോവ്യഥ പോക്കുന്നതും ആക്കണം. അപ്പോ അതാണ് ആ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അബിൽ സാഹിബിന്റെ സമയത്ത് ഈ പ്രാർത്ഥന വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തിരുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന എന്താണ്? ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഹസനഹു. അപ്പൊ ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ആപത്ത് ബാധിച്ചു, അല്ലെങ്കിൽ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ദുഃഖം ബാധിച്ച ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവൻ്റെ പ്രയാസവും അവൻ്റെ വ്യഥയും ദുഃഖവും മാറ്റാതിരിക്കുകയില്ല. എന്നിട്ടോ? എന്നിട്ട് ബാക്കി പറയുന്ന എന്താണ്? വാ അബ്ദലഹു മക്കാനഹു ഫർഹൻ. അതിൻ്റെ സ്ഥാനത്ത്, ആ ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും സ്ഥാനത്ത് അള്ളാഹു പകരം വെക്കും. എന്തിനു പകരം വെക്കും? ഫർഹൻ, സന്തോഷത്തെ പകരം നൽകും. നിങ്ങളൊന്ന് ആലോചിക്കുക, സുബ്ഹാനല്ലാഹ്. പ്രയാസമുണ്ടാവുന്ന ഒരാള് ഈ പ്രയാസം കൊണ്ട്, പ്രയാസം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പ്രയാസം ഒരു ദുഃഖം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം പോയി എന്ന് പറഞ്ഞാല് പിന്നെ ഒന്നും അവന് ചെയ്യാൻ ഉന്മേഷം ആവേശം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ പ്രയാസത്തിന്റെ സ്ഥാനത്ത് സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഊർജമാണ്. സന്തോഷം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജമാണ്. സന്തോഷത്തിന്റെ സമയത്താണ് നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അപ്പോ അതിന് പകരം അള്ളാഹു എന്ത് നൽകുന്നതാണ്? ഫർഹൻ, സന്തോഷം നൽകുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഫഖീല യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, അലാ നതഅല്ലമുഹ, ഞങ്ങളത് പഠിക്കേണ്ടതുണ്ടോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബലാ യംബഗി ലിമൻ സമിഅഹ അയത അല്ലമഹ. ഇത് കേട്ടവൻ എന്തായിട്ടും അനിവാര്യമാണ്. എന്ത്? അത് പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. ഈ പ്രാർത്ഥനന്റെ ആശയം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് മനസ്സിലാവും? അത് പഠിക്കൽ അനിവാര്യം തന്നെയാണ്. പിന്നെ ആ പ്രാർത്ഥനക്ക് പറയുന്ന പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് പറയുന്നിടത്തും മനസ്സിലാക്കേണ്ട എന്താണ്? ദുഃഖം പോയിട്ട് സന്തോഷം പകരമായിട്ട് നൽകും എന്നാണ് അള്ളാഹു. അപ്പൊ ദുഃഖവും പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അവസാനത്തിൽ പറഞ്ഞത്, ഞങ്ങൾ പഠിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കേട്ടവരെല്ലാം പഠിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അത് പഠിക്കണമെന്ന് ഞാനും എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. പഠിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് അത് അറിയാം. ഈ പ്രാർത്ഥന, ഈ പ്രാർത്ഥന ഒരല്പം പ്രയാസത്തോടു കൂടിയാണെങ്കിലും നിങ്ങൾ പ്രയാസം നീങ്ങാൻ വേണ്ടിയിട്ട് ഒരല്പം പ്രയാസപ്പെട്ട് അത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രയാസത്തിന് പകരം സന്തോഷം പ്രതിഷ്ഠിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക അത് പ്രാർത്ഥനയ്ക്കുള്ള ആ പ്രത്യേകത, അത് പഠിക്കേണ്ട അനിവാര്യതയാണ്. ഇത് മനസ്സിലാക്കി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട നാല് കാര്യങ്ങളാണ്, നാല് വ്യത്യസ്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ് പ്രയാസം നീക്കുന്നതിനായിട്ട് ഈ പ്രാർത്ഥനയിൽ പ്രതിപാദിച്ചത്. ഒന്ന് തൗഹീദ് തന്നെയാണ്. അള്ളാഹുമ്മ ഇന്നി അബ്ദുക, എന്താണ്? അള്ളാഹുവിനെ റബ്ബായിട്ട് നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം. റുബൂബിയത്തിന്റെ തൗഹീദ് അവിടെ വരികയാണ്. ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ അടിമയുടെ മകനാണ്, നിന്റെ അടിമ സ്ത്രീയുടെ മകനാണ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? തൗഹീദ് അല്ലെങ്കിൽ ഉബൂദിയത്ത് അവിടെ അറിയിക്കാണ്. രണ്ടാമത്തെ എന്താണ് ഇതിലുള്ള വിഷയം? കഥാ കദറിലുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാണ്, സത്യപ്പെടുത്താണ്, തവക്കുല് ചെയ്യാണ്. നാസുയതീബിയധിക, എന്റെ മൂർദാവ് നിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ എന്റെ നിയന്ത്രണം മൊത്തം ആരുടെ കയ്യിലാണ്? റബ്ബെ, നിന്റെ കയ്യിലാണ് എന്നുള്ളതാണ്. മാദിൻ ഫിയ ഹുക്കുമുക്ക, നിന്റെ തീരുമാനം എന്നിൽ നടപ്പിലാകുന്ന, അതായത് ഞാൻ തീരുമാനിക്കുന്നതല്ല എന്നിൽ നടപ്പിലാകുന്നു. പിന്നെയോ, റബ്ബെ നീ തീരുമാനിക്കുന്നത്, നിന്റെ കലാ കദറിൽ എന്തുണ്ടോ അതനുസരിച്ച് മാത്രമാണ് എന്നിൽ നടപ്പാകുന്നത്. അതിലും ഫിയ കലാവുക, ഒരിക്കലും നിന്റെ തീരുമാനം എന്തല്ല, മോശമല്ല. നിന്റെ വിധി അതിൽ എന്തോ ഒരു നീതി ന്യായമുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കുമ്പം അത് മനസ്സിലാക്കുക എന്ത്? ആ കലാ കദറിലുള്ള വിശ്വാസത്തെയാണ് അത് അറിയിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ഭാഗം. അപ്പൊ എല്ലാ കാര്യത്തിലും അതിലുള്ള വിശ്വാസത്തെ എല്ലാ കാര്യങ്ങളും വിശ്വാസത്തെ ആശ്രയിച്ചാണ്. ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാല് ആ വിശ്വാസം തന്നെ എന്തിനു നീക്കിക്കളയും? പ്രയാസത്തെ നീക്കിക്കളയും. മാ സ്വാബമി മുസീബത്തിൻ, സൂറത്ത് തഹാബുലിൽ 11-ാമത്തെ ആയത്തിൽ പറയും, മാ സ്വാബമി മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ല, ഒരു മുസീബത്തും ഒരാൾക്കും ബാധിക്കുന്നില്ല എന്തായിട്ടല്ലാതെ, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി. വമൻ യുഅ്മിൻ ബില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, എന്താണ് അവിടെ തൊട്ടടുത്തത് പറയാൻ കാരണം? അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാല് ഈ മുസീബത്ത് മൊത്തം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയാണ് എന്ന് ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ, യഹ്ദി കൽബഹു, അവന്റെ കൽബിനെ, അവന്റെ ഹൃദയത്തെ എന്തിലാക്കുന്നതാണ്? നേർമാർഗത്തിലാക്കും. സൂറത്തു തഹാബുലിലെ 11-ാമത്തെ ആയത്തിൽ പറയാം. അതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം എന്താണ്? അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ അത് ഉപയോഗിക്കുകയാണ്. അത് തവസ്സലാക്കിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് അസ്അലുക അല്ലാഹുമ്മ ബിക്കുല്ലി ഇസ്മിൻ ഹുവലക്, നിന്റെ എല്ലാ നാമങ്ങളും ഉപയോഗിച്ച് പറയാണ്. ഏതൊക്കെ നാമങ്ങളുണ്ട്? സമ്മൈത ബിഹി നഫ്സക, നീ നിന്റെ നഫ്സിന് പേര് വിളിച്ചത്. ഔ അല്ലംതഹു അഹദം മിൻ ഖൽക്കിക, നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളെ അറിയിച്ചത്, പ്രവാചകനെ അറിയിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ അൻസൽതഹു ഫീ കിതാബിക, ഖുർആൻ മുഖേന നീ അറിയിച്ചത്. ഔ ഇസ്തഅസർത ബിഹി അൽമിൽ ഗൈബ, എന്തൊക്കെ, അതായത് ആരെയും അറിയിക്കാതെ അദൃശ്യ ജ്ഞാനത്തിൽ, അള്ളാഹുവിന്റെ അദൃശ്യ ജ്ഞാനത്തിൽ പ്രത്യേകമാക്കി വെച്ച നാമങ്ങൾ. അപ്പൊ ഇനിയൊന്നും ബാക്കിയില്ല. അള്ളാഹുവിന്റെ നാമങ്ങളായിട്ട് നമ്മളെ പഠിപ്പിച്ചത് എന്തുണ്ടോ, ഞാൻ അറിഞ്ഞത് എന്തുണ്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അറിഞ്ഞത് എന്തുണ്ടോ, ഖുർആനിൽ എന്തുണ്ടോ, ഇനി ഇതിലൊന്നും പെടാതെ അള്ളാഹുവിന്റെ അദൃശ്യ ജ്ഞാനത്തിലുള്ള എന്തൊക്കെ നാമങ്ങളുണ്ടോ ആ നാമങ്ങളെ മൊത്തം തവസ്സലാക്കിക്കൊണ്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അവസാനം ചോദിക്കുന്ന എന്താണ്, ഈ ഖുർആൻ കൊണ്ട് അൻതജാലൽ ഖുർആൻ, ഖുർആനെ പരിഗണിച്ചു, അതാണ് നാലാമത്തത്, ഖുർആനെ പരിഗണിച്ചു. അൻതജാലൽ ഖുർആൻ അലീമ റബിയ കൽബി, ഖുർആനെ എന്ത് ചെയ്യണം, എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണം, നൂറ സദരി നെഞ്ചകത്തിന്റെ പ്രകാശമാക്കണം, ദുഃഖം നീക്കുന്നതാക്കണം, മനോവ്യത പോക്കുന്നതാക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഖുർആനെ പറ്റി, ഖുർആൻ കാരണമാണ് എന്ത് ചെയ്യേണ്ടത്, എന്റെ ഹൃദയത്തിന് വസന്തം ലഭിക്കേണ്ടത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലഭിക്കേണ്ടത്. അപ്പൊ ഇത് പ്രാർത്ഥിച്ച ശേഷം ഇനി ഖുർആനുമായിട്ട് ബന്ധമില്ലാതിരിക്കാൻ പറ്റൂല. കാരണമാണ് ഈ ഖുർആനാണ് ഈ പ്രയാസങ്ങളെല്ലാം നീക്കുന്നതിന് കാരണമാക്കാൻ ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഖുർആനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടാവണം എപ്പോഴും. അപ്പോ അൻതജലൽ ഖുർആൻ അലീമ റബിയ കൽബി എന്ന് പറഞ്ഞിട്ട് ഖുർആൻ തുറന്ന് വായിക്കണം, ഖുർആൻ പഠിക്കണം, ഖുർആനെ കുറിച്ച് ചിന്തിക്കണം. പിന്നെ ഖുർആനായിട്ട് ഒരു നിശ്ചിത സമയം എന്ത് ചെയ്യണം, ദിവസം നമ്മൾ മാറ്റി വെക്കണം, ഖുർആൻ ഒന്നുകിലും മനഃപ്പാടാക്കുക, ഒന്നുകിൽ എന്നല്ല, ഖുർആൻ മനഃപ്പാടാക്കുക, ഖുർആന്റെ തഫ്സീർ പഠിക്കുക, ആയത്തിന്റെ അർത്ഥങ്ങൾ പഠിക്കുക, എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാകുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഖുർആൻ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ്, അതിന് കാരണമാകുന്ന ഖുർആനുമായിട്ട് എനിക്ക് എന്തുണ്ടാവണം, ബന്ധമാണ്, വായിക്കണം, പഠിക്കണം, ആശയം മനസ്സിലാക്കണം. അതാണ് കിതാബുൻ അൻസലാഹു ഇലൈക മുബാറക ലിയദബ്ബറു ആയാത്തിഹി വലിയതദക്കറു ഉലുൽ അൽബാബ്, സൂറത്തു സാദില് 229-ാമത്തെ ആയത്തിൽ പറഞ്ഞു. എന്താണ് കിതാബുൻ, ഒരു വേദഗ്രന്ഥം അത്ര അത്. അൻസലാഹു ഇലൈക, നിന്റെ മേൽ നാം അവതരിപ്പിച്ചു തന്നു. മുബാറക്കുൻ, എങ്ങനെയുള്ള ഗ്രന്ഥമാണിത്, അനുഗ്രഹീതമായ ഗ്രന്ഥം. ലിയദബ്ബറു ആയാത്തിഹി, അതിലെ വചനങ്ങൾ, അതിലെ ദൃഷ്ടാന്തങ്ങൾ എന്തിന്, ചിന്തിച്ചു നോക്കുന്നതിന് വേണ്ടി. വലിയ തതക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ എന്ത് ചെയ്യണം, ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടി. ഈ നാല് കാര്യങ്ങൾ പ്രയാസങ്ങളെ തീർക്കാൻ ഉപകരിക്കുന്നതാണ്. ഇൻഷാല്ലാ ചെറിയൊരു ഭാഗം, ഒരു വലിയൊരു ഹദീസും ആ ഹദീസ് ദുർബലമാണ് എങ്കിലും ആ ഹദീസിന്റെ ഹദീസല്ല ശരിക്കും, അതൊരു അസറാണ്, അസർ ദുർബലമാണ് എന്ന് ആ അസർ ഉദ്ധരിച്ച പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ അസർ നമുക്ക് ചുരുക്കി നോക്കാം. ഒരു ദീർഘമായിട്ടുള്ളതാണ്, അതോടുകൂടി ആ അധ്യായം കഴിയും. പക്ഷെ സമയം ഒരുപാടായതുകൊണ്ട് നമുക്ക് ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാവുന്നതാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വഅലൈക്കും അസ്സലാം.
വഅലൈക്കും അസ്സലാം.